നരച്ച തല, ശോഭയുള്ള കിരീടം. നമുക്ക് അപ്രകാരം ഒത്തിരി കിരീടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ മനോഹരമായ തോട്ടത്തിൽ ഒത്തിരി റോസാപുഷ്പങ്ങളുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മധ്യവയസ്കർ, ഇന്ന് നമ്മൾ സീനിയർ സിറ്റിസൺ സൺഡേ ആയിട്ട് ചേർന്ന് വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ മുതിർന്ന തലമുറയെ ആദരിക്കുവാനും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുവാനും നമ്മുടെ ഉത്തരവാദിത്വമെന്തെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ അവരെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അവരുടെ പിൻതലമുറക്കാർക്ക് അവർ ആലോചന നൽകി, ശക്തി നൽകി, കർത്താവിൻ്റെ പന്താവിൽ കൂടെ നയിക്കുവാൻ അവർ പ്രചോദനമുള്ളവരായിത്തീരണം. ആ വിധത്തിൽ അനുഗ്രഹീതമായി ഈ ഇടവകയിലെ സീനിയർ മെമ്പേഴ്സിനും അവരുടെ പിൻതലമുറക്കാർക്കും ഈ ദേശത്ത് ഒരുമിച്ച് പാർത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിതയാത്ര തുടരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിൽ നമുക്ക് ദൈവജനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് നിയോഗം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എൽസി കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ വയോജന ദിവസമായിട്ട്, സൺഡേ ആയിട്ട് നമ്മുടെ സഭ വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. അതിനുള്ള ഇന്നത്തെ ചിന്താ വിഷയം കെയർ ടു ദ എൽഡേഴ്സ്. നമ്മൾ നമ്മുടെ പ്രായമുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക, അവരെ കരുതുക. ഇന്ന് വയോജന പരിപാലന ദിനമാണ്. നമ്മളിവിടെ ലേഖന ഫസ്റ്റ് ലെസണും സെക്കൻഡ് ലെസണൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഫസ്റ്റ് ലെസണകത്ത് പറയുന്നത് അത് ജനസിസ് 47:1-12 അതിനകത്ത് പറയുന്നത്, പൊട്ടക്കുഴിയിൽ കിടന്നവനായ ജോസഫിനെ ദൈവം ഉയർത്തി ഉയർത്തി മിസ്രയീം ദേശത്തിൻ്റെ മേലധികാരിയായിട്ട് ദൈവം ഉയർത്തി. അതിന് ശേഷം ജോസഫിൻ്റെ അന്ത്യകാലം വരെ ദൈവം ജോസഫിനെ അങ്ങ് അനുഗ്രഹിച്ചു. പ്രായം ചെന്ന് വയസ്സ് എന്നിട്ട് പോലും ദൈവം പരിപാലിച്ചു. പിന്നെ നമ്മളവിടെ കാണുന്നുണ്ട്, യാക്കോബിനെ കാണുന്നുണ്ട്. തൻ്റെ മകൻ്റെ വേർപാടിൽ ദുഃഖിതനായി കഴിയുന്ന യാക്കോബ്, മകൻ മരിച്ചുപോയെന്ന യാക്കോബ് വിചാരിക്കുന്നത്, അങ്ങനെ വളരെ വേദനയിൽ കഴിയുന്ന യാക്കോബിന് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് ദൈവം കരുണ ചെയ്തു. ജോസഫിനെ കാണുന്നതിനും അതുപോലെ അവൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം കാണുന്നതിന് ജോസഫിന് ഇടയായിത്തീർന്നു, യാക്കോബിന് ഇടയായിത്തീർന്നു. പിന്നെ രണ്ടാമത്തെ ലെസൺ നമ്മൾ വായിച്ചത് 2 Timothy 4:9-18 അതിനകത്ത് പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കൈവിട്ടു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചങ്ങ് പോയി, ഓരോരുത്തരും കടന്നുപോയി, എന്നാൽ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എന്നോട് എതിർത്ത് നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് ചെയ്യാതെ വണ്ണം ചെയ്യിക്കാതെ വണ്ണം അവൻ എതിർത്തു നിന്നു. എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു. അവിടെ പറയുന്ന അങ്ങനെ കർത്താവ് തുണ നിന്നു, എന്നെക്കൊണ്ട് പ്രസംഗം നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും ദൈവം എന്നെ ശക്തീകരിച്ചു. അപ്പം കർത്താവ് തുണ നിന്നു. അതുപോലെ ഓരോ ഭാഗം ലേഖനം വായിച്ചപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കൾ അവരെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തിയെടുക്കണം. പിന്നെ ലേഖനം അച്ഛൻ ഇത് ഏവൻഗേലിയൻ വായിച്ചപ്പോൾ പറയുന്നു, ഈ പരീശന്മാരും ശാസ്ത്രിമാരും മാനുഷ കൽപ്പനകളെയാണ് ദൈവകൽപ്പനയേക്കാൾ അവരധികം ബഹുമാനിച്ച് പാലിച്ചത്. അതാണ് അവർ മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയം മനസ്സുകൊണ്ട് അധരം കൊണ്ട് അവർ ദൈവത്തെ ബഹുമാനിക്കും. എന്നാൽ അവരുടെ ഹൃദയം ദൂരത്ത് അകന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ലേഖനങ്ങളും ഈ സുവിശേഷവും ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് കാണിക്കുന്നത്, ദൈവത്തിൻ്റെ കരുതലാണ് കാണിക്കുന്നത്. എനിക്കിന്ന് പറയുവാനുള്ള വേദഭാഗം, അതിന് മുൻപായിട്ട് ദൈവത്തിൻ്റെ മനസ്സലിവ് അത് എനിക്ക് അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. രണ്ട് മൂന്ന് മാസം ഞങ്ങൾ കുടുംബമായിട്ട് അനുഭവിച്ച വേദനകൾ, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഈ ഇടവേയിൽ തന്നെ കുറച്ച് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ചാക്കോ അച്ഛനും നമ്മുടെ ജോസച്ഛനും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി കുടുംബമായിട്ട് അവർ പ്രാർത്ഥിച്ചു. കേരളത്തിൽ പല സ്ഥലങ്ങളിലിരുന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഒരു മാസമായിട്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മകള് സൗഖ്യമുള്ളവളായിട്ട് തീർന്നിരിക്കുന്നു. അവൾ അടുത്ത മാസം ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. എൻ്റെ കർത്താവിനെ ഇത്രമാത്രം രുചിച്ചറിയുവാൻ മനസ്സലിവുള്ളവനായ കർത്താവ് കരുണ ചെയ്യുന്നു, വിടുതൽ നൽകുന്നു. അവൻ കൈവിട്ടില്ല. അവൻ പ്രാർത്ഥന കേട്ടു, എൻ്റെ മകൾക്ക് സൗഖ്യം തന്നു. ആയിരം ആയിരം സ്തുതി സ്തോത്രങ്ങൾ ഞാൻ ആ ദൈവം മുമ്പാകെ അർപ്പിക്കുകയാണ്. ഇന്നത്തെ വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വേദഭാഗ്യമാണ്. അവിടെ ഒരു കുഷ്ഠരോഗിയുടെ അഭ്യർത്ഥന യാചനയാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ മുട്ടുകുത്തുന്നു. കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവൻ നമുക്കറിയാം അവൻ്റെ വ്രണം കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവനെ കണ്ടാൽ അറപ്പ് തോന്നും. ആരും അവനെ സ്നേഹിക്കുവാനില്ല, സ്നേഹിതന്മാരില്ല, ജനസമ്പർക്കമില്ല, വേർപെട്ട ഒരു ജീവിതം. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. എ മാൻ വിത്ത് ലെപ്രസി കെയിം ടു ഹിം ആൻഡ് ബെഗ്ഡ് ഓൺ ഹിസ് നീസ്. ഇഫ് യു ആർ വില്ലിങ്, നിനക്ക് മനസ്സലിവുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് മീ ക്ലീൻ, എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിൻ്റെ കൂടെ നിന്നിരുന്നതായ ശിഷ്യന്മാരും അവരോട് കൂടെ വലിയൊരു പുരുഷാരമുണ്ട്. കർത്താവിൻ്റെ കൂടെ കർത്താവ് ചെയ്യുന്ന അത്ഭുതം കാണാനും വായിൽ നിന്ന് വരുന്നതായ വചനങ്ങൾ കേൾപ്പാനും ഒക്കെയായിട്ട് വളരെ പുരുഷാരം തൻ്റെ ചുറ്റിലുമുണ്ട്. അവരൊരു പക്ഷേ വിചാരിച്ച് കാണും കർത്താവ് ദൂരെ മാറി നിന്ന് ഇവന് സൗഖ്യം കൊടുക്കുമായിരിക്കും, ഇവനെ തൊടുവെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, ഒരു പക്ഷേ അകന്നങ്ങ് പോകും, ഒഴിഞ്ഞു പോകുമായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും. എന്നാൽ അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ആ രോഗിയെ തൊടുന്നു. ഐ ആം വില്ലിങ്, ഹി റീച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ടച്ച്ഡ് ഹിം. അവനെ തൊട്ടെന്നാണ് പറയുന്നത് കർത്താവ്. ആ കുഷ്ഠരോഗിയെ തൊടുവാൻ മുഴുവനും അളിഞ്ഞു പുളിഞ്ഞും വ്രണം കൊണ്ട് നിറഞ്ഞതായ ഒരു മനുഷ്യനെ കർത്താവ് തൊട്ട് കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ്. അത് എനിക്ക് മനസ്സുണ്ട്. ഐ ആം വില്ലിങ് ബി ക്ലീൻ എന്ന് പറഞ്ഞു അവനെ സൗഖ്യമാക്കുന്നു. സഡൻലി ദ ലെപ്രസി ലെഫ്റ്റ് ഹിം ആൻഡ് ഹി വാസ് ക്ലെൻസ്ഡ്. അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ്! അവന് മാറിപ്പോകാമായിരുന്നു, ഈ കുഷ്ഠരോഗിയെ തൊടേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അവനെ തൊട്ട്. ഇതുപോലെ നമ്മൾ, നമ്മുടെ പുറമെല്ലാം നല്ലതാണ്, പക്ഷേ ഈ കുഷ്ഠരോഗിയുടെ പുറം അഴുക്കാണ്, പക്ഷേ അവൻ്റെ ഹൃദയം നല്ലതായിരിക്കണം. നമ്മുടെ പുറമേ ഉള്ള എല്ലാം നല്ലതാണ്, പക്ഷേ നമ്മുടെ അകം എങ്ങനെയായിരിക്കുന്നത്? കുഷ്ഠം നിറഞ്ഞിരിക്കുക, പാപമാകുന്ന കുഷ്ഠം നിറഞ്ഞിരിക്കുക നമ്മുടെ അകത്ത്. കർത്താവിൻ്റെ കാൽക്കൽ വീണാൽ, കരഞ്ഞ് യാചിച്ചാൽ, പരിശുദ്ധാത്മാവ് വേണം, അതിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ. ഈ അകമേ ഉള്ള കുഷ്ഠം മാറണമെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ താണു വീഴാനുള്ള കൃപ നമുക്കുണ്ടായിരിക്കണം. വീണ് കരയുമ്പോൾ നമ്മുടെ പാപം മോചിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഈ ഭാഗം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും 5-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വേറെ ഒരു കുഷ്ഠരോഗിയെ നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ നമ്മൾ കീഴോട്ട് 19 വരെ വായിക്കുകയാണെങ്കിൽ അവിടെയുണ്ട്. കർത്താവ് ഇങ്ങനെ പോകുന്നതായ വഴിക്ക് 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ദൂരേന്ന് വരിക. അവർ വന്ന് അകലെ നിന്നുകൊണ്ട് പറയുന്നു, യേശുവേ, ഞങ്ങളെ അവിടെ കരുണയുണ്ടാകണമേ എന്ന്. യേശുവിൻ്റെ അടുക്കൽ വന്നില്ല, ദൂരെ നിന്ന് പറയുകയാണ്, യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞത് എന്താ? അവരെ തൊട്ടുമില്ല, സൗഖ്യമാക്കിയുമില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുത്ത് മോശ പറഞ്ഞിരിക്കുന്ന, പണ്ട് കാലത്ത് മോശ പറഞ്ഞിട്ടുണ്ട്, കുഷ്ഠരോഗികൾ സൗഖ്യമാകുമ്പോൾ ചെയ്യേണ്ട വഴിപാടെന്താന്നുള്ളത് അത് നിങ്ങൾ അർപ്പിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ട്, കടന്നു വരാനൊക്കും. അപ്പം നിങ്ങൾ പോയി, ഈ കുഷ്ഠരോഗികളോടാണ് പറയുന്നത്, അവരോട് പറയുക, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക. അപ്പോൾ അവരുടെ വിശ്വാസമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 10 കുഷ്ഠരോഗികളും അവർ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പോവുക. കർത്താവിൻ്റെ വാക്കിലുള്ള വിശ്വാസം നമുക്കുണ്ടോ? വിശ്വാസമുണ്ടോ? ഈ കുഷ്ഠരോഗികളുടെ കുഷ്ഠം മാറിയിട്ടില്ല. കർത്താവ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവരങ്ങ് പോവുക. പുരോഹിതനെ കാണിക്കാൻ, പുരോഹിതന്മാരെ കാണിക്കാൻ ഈ 10 പേരും പോവുക. എന്നാൽ പോയ വഴിക്ക് അന്നേരമായി മിറക്കിൾ നടക്കുന്നത്. അവർക്ക് സൗഖ്യം കിട്ടി, അവർ ശുദ്ധരായി തീരുകയാണ്. 9 പേരും പുരോഹിതനെ കാണാൻ പോയിരിക്കുക, പക്ഷേ ഒരു മനുഷ്യൻ മാത്രം. അവൻ പോകുന്നതിന് മുമ്പ് അവൻ തിരിച്ചു വന്ന് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കർത്താവ് ചോദിക്കുന്നുണ്ട്, 9 പേരെവിടെ? നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് മഹത്വം, സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ട്, സ്തുതി ആഗ്രഹിക്കുന്നുണ്ട്. എന്തുമാത്രം നന്മകൾ നാം അനുഭവിക്കുന്നു, ദിനംതോറും അനുഭവിക്കുന്ന നന്മകൾ. നാം സ്തോത്രം പറയാറുണ്ടോ? നമ്മുടെ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 9 പേരെവിടെയാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് ദൈവം തരുന്ന നന്മകൾക്ക് നാം നന്ദിയുള്ളവരായിരിക്കണം. ഈ മനുഷ്യൻ ഒരു പുറജാതിക്കാരൻ, സമരിയാക്കാരനാണ്, ശമരിയാക്കാരൻ. അവൻ വന്നാണ് കർത്താവിന് നന്ദി, അവൻ്റെ കാൽക്കൽ വീണ് കർത്താവിന് നന്ദി പറയുന്നു. പക്ഷേ മറ്റവർ 9 പേരും ദൈവജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. അവരെല്ലാം പോയിരിക്കുക പുരോഹിതനെ കാണാൻ. ആ 9 പേരെവിടെയെന്ന്? സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം അർപ്പിക്കാറുണ്ടോ? എന്തുമാത്രം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചാലാണ് നമ്മുടെ ജീവിതം ഒരു ദിവസം തന്നെ എന്തുമാത്രം നന്മകൾ നമ്മൾ അനുഭവിക്കുന്നു. സ്തോത്രം പറയാറുണ്ടോ? കർത്താവ് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. പിന്നെ നമ്മൾ സംഖ്യാപുസ്തകത്തിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് മോശയോട് പിറുപിറുക്കുന്നതായ രണ്ട് വ്യക്തികൾ, അഹരോനും മിര്യാമും, മോശയുടെ സഹോദരങ്ങളാണ്. അവർ മോശയോട് പിറുപിറുക്കുകയാണ്, നിന്നോട് മാത്രമേ ദൈവം അരുളി ചെയ്തിട്ടുള്ളോ? ലോർഡ് ഹാസ് സ്പോക്കൺ ഓൺലി ത്രൂ ദ മോസസ്. മോശയോട് കൂടി മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളോ? ഹാസ് ഇൻ ഹി ഓൾസോ സ്പോക്കൺ ത്രൂ അസ്. ഞങ്ങളിൽ കൂടെയും ദൈവം സംസാരിച്ചിട്ടുണ്ട്. അപ്പം നിന്നിൽ കൂടെ മാത്രമല്ല. ഇത് മോശ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല. മോശയോട് നേരിട്ട് ചോദിക്കുക. മോശ ഒരു വാക്കും കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. എന്നാൽ ഒരാൾ കേട്ടു. ദ ലോർഡ് ഹേർഡ് ദിസ്. ദൈവം കേട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എതിരായിട്ട് സംസാരിച്ചാൽ നമ്മൾ കേട്ടോണ്ട് നിൽക്കുമോ? നമുക്കതിൻ്റെ മറുപടി കൊടുത്തെങ്കിലേ സ്വസ്ഥതയുള്ളൂ. ദൈവവചനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്! നമുക്ക് വേണ്ടി, നമ്മുടെ അറിവിലേക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചിന്തിച്ച് പഠിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്! ഈ മോശ ഒന്നും മിണ്ടിയില്ല. ദൈവം അതിന് മറുപടി കൊടുത്തത്. നമ്മൾ സംസാരിക്കാൻ പോയാൽ അതിൻ്റെ അത് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു, പിന്നെ ദൈവം ഇടപെടത്തില്ല. ദൈവം ഇടപെടണമെങ്കിൽ നമ്മൾ മൗനം പാലിക്കണം. നമ്മൾ മിണ്ടാതിരുന്ന് കേട്ടതായിട്ട് പോലും ഭവിക്കാതെ ഇരുന്നാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കും. ഇവിടെ ദൈവമാണ് പ്രവർത്തിച്ചത്. മോശ ദൈവഗ്രഹത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. ഭൂമിയിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ആ മോശയ്ക്ക് വിരോധമായിട്ടാണ് ഈ സ്ത്രീകൾ, ഈ പുരുഷനും, ഈ മോശ അഹരോനും മിര്യാമും ഈ മോശയ്ക്ക് വിരുദ്ധമായിട്ട് സംസാരിച്ചത്. എന്നാൽ ദൈവം അത് കേട്ട് ദൈവം അതിന് മറുപടി കൊടുക്കുന്നു. നിങ്ങളിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ അവന് സ്വപ്നത്തിൽ കൂടെ അരുളി ചെയ്യുന്നത്, ദർശനത്തിൽ കൂടെ എന്നെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ മോശ അങ്ങനെയല്ല. ഞാൻ മോശയോട് അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ അരുളി ചെയ്യുന്നത്. അങ്ങനെയുള്ള എൻ്റെ മോശയോട്, എൻ്റെ ദാസനായ മോശയോട് സംസാരിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രതികാരം നമുക്കുള്ളതല്ല. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഇടപെടത്തില്ല. കർത്താവ് ഇടപെടണമെങ്കിൽ നമ്മൾ നിശബ്ദരായിട്ടിരിക്കുക, ദൈവം പ്രവർത്തിച്ചോളും. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! ഈ മിര്യാം ദൈവത്തിൻ്റെ കരങ്ങളിൽ വീണു. അവൾ കുഷ്ഠരോഗിണിയായി തീർന്നു. പാളയത്തിൻ്റെ പുറത്ത് അവളെ 7 ദിവസം അടച്ചിട്ടു. അത് എത്രമാത്രം അവൾ അവളുടെ വാക്കുകൾ കൊണ്ട് ആ ഇസ്രായേൽ മക്കൾക്ക് വന്നതായിട്ടുള്ള പ്രയാസം! അവർ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത മക്കളാണ്. 7 ദിവസം അവരുടെ യാത്ര മുടങ്ങി. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് വളരെ മൂർച്ചയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ വേഴ്സ് ഹാവ് സച്ച് എ ഗ്രേറ്റ് പവർ ടു ബ്ലസ് ഓർ ടു വൂണ്ട് അതേഴ്സ്. മറ്റുള്ളവരെ മുറിപ്പെടുത്താനും അനുഗ്രഹിക്കുവാനും നമ്മുടെ വാക്കുകൾക്ക് കഴിയും. കുടുംബജീവിതം തകർക്കുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും. ഇത് മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ടാണ് ഈ സംഭാഷണമൊക്കെ അവിടെ നടന്നത്. അപ്പോൾ കുടുംബജീവിതം തകർക്കുവാൻ ഈ വാക്കുകൾക്ക് മതി, കഴിയും. അതുപോലെ ദൈവമക്കളുടെ, ഭക്തന്മാരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കാനും ഈ വാക്കുകൾക്ക് സാധിക്കും. നമ്മൾ ഏലിയാവിൻ്റെ കാര്യം ചിന്തിച്ചാൽ, കർമേൽ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് വീര്യം പ്രവർത്തിച്ച ഏലിയാവ്, 450 ബാലിൻ്റെ പ്രവാചകന്മാരെ അവരോട് വെല്ലുവിളിച്ച് ജീവനുള്ള ദൈവത്തെ ഇസ്രായേൽ മക്കൾക്ക് കാണിച്ചു കൊടുത്ത മോശ ഏലിയാവ്, ആ ജീവനുള്ള ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം ഏലിയാവിൻ്റെ പക്ഷത്തായി. അവരെല്ലാവരും ചേർന്ന് ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. ഈ വാർത്ത ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ഇസബേൽ അറിഞ്ഞു. ഇസബേൽ ഒരു ദൂതനെ അയച്ച് ഏലിയാവിനോട് പറയുകയാണ്, നാളെ ഈ നേരത്ത് നിൻ്റെ ജീവനെ അവരിലൊരുത്തനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. ഈ ഒരൊറ്റ വാക്കിലാണ് ഏലിയാവ്, ഇത്ര ധീരനായ ഏലിയാവ്, ഒറ്റയ്ക്ക് നിന്ന് കർമേൽ പർവ്വതത്തിൽ വീര്യം പ്രവർത്തിച്ച മനുഷ്യൻ ഭയന്നുപോയി. ഈ സ്ത്രീയുടെ വാക്കിൽ ഭയന്നിട്ട് താൻ ഓടുകയാണ്, മരണത്തെ ഭയന്നിട്ട് ഓടി ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അവിടെ ഇരുന്നങ്ങ് ഉറങ്ങി, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആ ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്ന മനുഷ്യൻ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കുക, എത്ര ധീരമായിട്ട് കർത്താവ് ദൈവത്തെ വെളിപ്പെടുത്തിയ മനുഷ്യൻ. ഒരു സ്ത്രീയുടെ വാക്കാണ് നമ്മുടെ വാക്കിൻ്റെ മൂർച്ചയാണ്. ഏലിയാവ് ഓടിച്ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ദയാലുവായ കരുണാമയനായ നമ്മുടെ ദൈവം കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവുമായിട്ട് ഏലിയാവിനെ അവിടെ നിന്ന് ഉണർത്തുകയാണ്. ഇത് കഴിക്കുക, നിനക്ക് യാത്ര ചെയ്യാനുണ്ട്, ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏലിയാവിനോട് പറയും, നീ മടങ്ങിപ്പോക, നിനക്കിനിയും ശുശ്രൂഷയുണ്ട്, നിൻ്റെ വേല തീർന്നിട്ടില്ല, നീ ചെന്ന് രണ്ട് പേരെ രാജാക്കന്മാരായിട്ട് വാഴിക്കണം. ഹസായേലിനെ അരാമിന് രാജാവായിട്ടും യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ടും നീ വാഴിക്കണം. അതുകൊണ്ട് നീ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് ഇവനെ മടക്കി ഏലിയാവിനെ മടക്കി അയക്കുക, വന്നതുപോലെ നീ പോകാൻ പറഞ്ഞു. അപ്പോൾ ഓർത്ത് നോക്കിയാട്ടെ, നമ്മുടെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഈ ഒരു സ്ത്രീയുടെ ഭീഷണിയെങ്കിൽ ഭയം നോടിയ ഏലിയാവിന് വീണ്ടും ഉണ്ട് ശുശ്രൂഷ. ഓർക്കണം, നമ്മുടെ വാക്കുകളുടെ മൂർച്ച എത്രമാത്രം കുടുംബജീവിതത്തെ തകർക്കും, അതുപോലെ വിശ്വാസ ജീവിതത്തെ, ദൈവമക്കളുടെ മുൻപോട്ടുള്ള പ്രയാണത്തെ തകർത്ത് കളയുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. യാക്കോബ് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കാൻ വേഗത, ക്വിക്ക് ടു ലിസൺ, കേൾക്കാൻ വേഗത, സ്ലോ ടു സ്പീക്ക്, സംസാരിപ്പാൻ സാവകാശം, അതുപോലെ സ്ലോ ടു ബിക്കം ആംഗ്രി, കോപിപ്പാനും എല്ലാത്തിനും താമസം വേണം. കേൾക്കാൻ പെട്ടെന്നായിരിക്കണം, പക്ഷേ മറ്റതെല്ലാം താമസമുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് നമ്മൾ, അതിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് അവൻ്റെ ജഡാവതാരത്തിലാണ്. കർത്താവ് തൻ്റെ സകല മഹിമകളെയും വെടിഞ്ഞ് പിതാവിനോടുള്ള ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നു. നമ്മളവിടെ കാണുന്നു, ഒരു യാഗത്തിനും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയില്ലെന്ന് കണ്ട പിതാവാം ദൈവം താൻ തന്നെ ഭൂമിയിലേക്ക് വന്ന് കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി, പാപയാഗമായി. ഒരു യാഗത്തിനും നമ്മളെ രക്ഷിക്കാൻ, മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയില്ലെന്ന് കണ്ട് കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ മനസ്സലിവായാണ് നാം കാണുന്നത്. നമ്മളെ രക്ഷിപ്പാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, കാൽവറി ക്രൂസിൽ അവൻ യാഗമായി തീർന്നു. നമ്മുടെ എല്ലാ സ്വഭാവത്തിൻ്റെ സകല രീതികളും കർത്താവിനുണ്ടായിരുന്നു. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിരുന്നു. കർത്താവിന് വിശന്നു, ഭക്ഷിപ്പാൻ ഓടിച്ചെന്ന് അതിൻ്റെ ഇലയല്ലാതെ ആ ഫിഗ് ട്രീ, അതെന്താ വരുന്ന അവിടെ, അതല്ലാതെ ഒന്നുമില്ല, ഒരു പഴം പോലും കിട്ടിയില്ല, ഇലയല്ലാതെ ഒന്നുമില്ല. കർത്താവ് വിശന്നു എന്നതാ. അതുപോലെ കർത്താവിന് ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. അമരത്ത് തലയണ വെച്ച് ബോട്ടിൽ താൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന് കോപം വരും. കോപം വരുന്നത് കാര്യമില്ലാഞ്ഞിട്ട്, കാര്യമുള്ളതിനാണ്. തൻ്റെ പിതാവിൻ്റെ ദേവാലയം, പിതാവ് പ്രാർത്ഥനാലയം, അവിടെ കച്ചവടക്കാരാണ്, വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ അവിടെ കിടന്ന് ബഹളമാണ്. കർത്താവ് അവരെ എല്ലാം പുറത്താക്കി, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പോൾ യേശു അവരെ അവിടെ നിന്ന് കർത്താവ് അവരെ എല്ലാം ഇറക്കി വിടുന്നു. എന്താ ആലയത്തെക്കുറിച്ചുള്ള എരിവാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തൻ്റെ മനസ്സലിവ് കാണുന്നത് പുരുഷാരത്തെ കണ്ട് കുഴഞ്ഞവരും ചിന്നിയവരുമായി കിടക്കുന്ന പുരുഷാരത്തെ കണ്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. കർത്താവ് പറയുന്നുണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് നിങ്ങൾ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്നവരോട് പറയുന്നു. പിന്നെയുണ്ട് തന്നോടുകൂടെ 3 ദിവസം തൻ്റെ വചനം കേൾക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറയുന്നു അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല, നിങ്ങൾ അവർക്ക് കൊടുക്ക്. ഭക്ഷിപ്പാനില്ലാതെ അവരെ പറഞ്ഞെങ്ങനെയാണ് വിടുന്നത്? വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. അതുകൊണ്ട് കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ മനസ്സല്ല ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഈ കാനാവിലെ കല്യാണം നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശുവും ശിഷ്യന്മാരും കർത്താവിൻ്റെ അമ്മയുമുണ്ട്. അവിടെ ഇവരെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു ഭവനം. പക്ഷേ പെട്ടെന്നാണ് ആ സന്തോഷം അവിടെ അസ്തമിക്കുന്നത്, ഇല്ലാതാകുന്നു. കാരണം പ്രധാനപ്പെട്ട ഒരൈറ്റം, ഒരു വിഭവം അവിടെ തീർന്നുപോയി. വീഞ്ഞില്ല. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ സദ്യ ഇങ്ങനെ വിവാഹമൊക്കെ നടക്കുമ്പോൾ ഒരു സാധനം കുറഞ്ഞു പോയാൽ, തീർന്നു പോയാൽ നമ്മൾ എന്തുമാത്രം വിഷമം അനുഭവിക്കും. ഈ മനുഷ്യന്, ഈ വീട്ടുകാരൻ ഒത്തിരി പ്രയാസം അനുഭവിച്ചു. തീർന്നുപോയി, എന്തു ചെയ്യാം, ദുഃഖത്തിൽ നിൽക്കുക, ദുഃഖഭവനമായി തീർന്നു. എന്നാൽ നമ്മുടെ കർത്താവ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നത് അവനാണ്. എൻ്റെ കർത്താവ് പറഞ്ഞു, അവിടെ വെളിയിൽ കിടക്കുന്ന കൽപ്പാത്രത്തിൽ നിങ്ങൾ വെള്ളം നിറച്ച് കൊണ്ടങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ വിഷമിച്ച് നിൽക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ ഈ പച്ചവെള്ളം കോരിക്കൊണ്ടെന്ന് കൊടുക്കാൻ പോയാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്തായിരിക്കും? അങ്ങേരുടെ കയ്യിൽ നിന്ന് ഇവരെന്തൊക്കെ വാങ്ങിച്ചു കൂട്ടുമെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഇവരൊന്നും കർത്താവിനോട് ചോദിച്ചില്ല. അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഗലീലയിലെ കാനാവിൽ വെച്ച് കർത്താവ് ഇത് വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അടയാളങ്ങളുടെ ആരംഭമാണ്. ഇവരൊരടയാളവും കണ്ടിട്ടില്ല. ഈ ബാല്യക്കാരൊരടയാളവും കണ്ടിട്ടില്ല. ഇത് ആരംഭത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ്. പക്ഷേ ഇവരെ ഒന്നും മറുചോദ്യം ചോദിച്ചില്ല കർത്താവിനോട്. ഞങ്ങളെങ്ങനെ ഇത് കൊണ്ടു കൊടുക്കും, വെള്ളം കൊടുക്കും? പക്ഷേ ഇവരനുസരിച്ചെന്നുള്ളതാണ്. കർത്താവിൻ്റെ വാക്കിനെ ഇവരനുസരിച്ചു. അനുസരിക്കുന്നത് യാഗത്തേക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരാ വെള്ളം കൊണ്ടുപോകുന്ന വഴിക്കാണ് അത്ഭുതം നടക്കുന്നത്. ഇവരതൊന്നും അറിയുന്നില്ല. വെള്ളമാണ്, തോളി വെച്ചുകൊണ്ട് പോവുക. അവിടെ കൊണ്ടുവന്ന് വിരുന്നുവാഴിയുടെ അടുക്കൽ കൊണ്ട് ഇറക്കി വെച്ചപ്പോഴാണ് ഇത് വീഞ്ഞാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, അനുസരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. നമ്മളാണ് മറുചോദ്യം ചോദിച്ച് ചോദിച്ച് അവിടെ അങ്ങ് നിൽക്കും. ഇത് ഇങ്ങോട്ട് എന്തെല്ലാം നമുക്ക് ചോദിക്കാൻ കാണും. ഇവരൊന്നും ചോദിച്ചില്ല. ഇവരാ പറഞ്ഞതുപോലെ ചെയ്തു, അനുസരിച്ചു. അതിൻ്റെ അനുഗ്രഹം ആ ഭവനത്തിനുണ്ടായി. അതുപോലെ നമ്മുടെ കർത്താവ് ദുഃഖഭവനത്തിലുണ്ട്. ലാസറിൻ്റെ ഭവനം, അവിടെ ഭയങ്കര കരച്ചിലും നിലവിളിയുമാണ്. മാർത്ത കരയുന്നു, ചുറ്റിന് നിൽക്കുന്ന യഹൂദന്മാർ കരയുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ കർത്താവിൻ്റെ മനം നൊന്ത് കലങ്ങിയെന്നാണ് പറയുന്നത്. അവരെല്ലാം കരയുന്ന, നമ്മൾ കരയുന്ന കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് നോകും, നൊന്ത് കലങ്ങും. നമ്മളതങ്ങ് വിശ്വസിക്കണം. ഈ മനുഷ്യരെല്ലാം കരയുന്ന, മാർത്ത കരയുന്നൊക്കെ കണ്ടപ്പോൾ കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി, അവൻ കണ്ണുനീർ വാർത്തു എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ കുഞ്ഞുനാളിൽ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഒരു വാക്യമായി, ഏറ്റവും ചെറിയ വാക്യമായി, യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. ഏറ്റവും ചെറിയ വാക്യമാണ്. എൻ്റെ യേശു കണ്ണുനീർ വാർത്തു. ആ മനുഷ്യനെ ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ ഉറക്കം വിളിച്ചു പുറത്ത് വാന്ന് പറഞ്ഞു. ലാസർ പുറത്ത് വന്നു. അവന് ജീവനുള്ളവനായിട്ട് ആ സഹോദരങ്ങൾക്ക് അവർക്കെല്ലാവർക്കും കാണത്ത സന്തോഷം വരത്തക്ക വിധത്തിൽ അവനെ ജീവനുള്ളവനായിട്ട് ആ സഹോദരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ നയൻ പട്ടണം, അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17:11-17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം. നയൻ പട്ടണത്തിലെ വിധവ. യേശു പോകുന്ന വഴിക്കാണ്, യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് നയൻ പട്ടണത്തിൽ എത്തുന്നു. ആ പട്ടണവാതിക്കൽ ചെന്നപ്പോൾ ഒരു ശവം കൊണ്ടിരുന്നു, ശവമഞ്ചം വരുന്നു. അതിൽ ഒരു വിധവയുടെ ഏകജാതനായ മകൻ്റെ മരണം, മകൻ്റെ ശവമാണ്. ആ വിധവയുടെ കണ്ണുനീർ, ആ ചുറ്റുപാട് നിൽക്കുന്ന യഹൂദന്മാരുടെ കണ്ണുനീർ, ഇതൊക്കെ കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. അവൻ ചെന്ന് ആ ശവമഞ്ചം തൊട്ടു, അവരവിടെ നിന്നു. യേശു പറയുന്നുണ്ട്, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഇവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് മനസ്സലിയുന്നതിന്, എനിക്കിന്നത്തെ വിഷയം യേശുവിൻ്റെ മനസ്സലിവ, കർത്താവിൻ്റെ മനസ്സലിവ എന്ന് പറയാനുള്ളത്. കർത്താവ് മനസ്സലിഞ്ഞു, ആ വിധവയുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞു. ആ അവനെ ജീവനുള്ളവനായിട്ട് ആ അമ്മയ്ക്ക് കൊടുക്കുന്നതിനിടയായി തീർന്നു. നമ്മൾ കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നുപോയാലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ഈ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ്, എത്ര അഗാധമായ സ്നേഹമാണ്. അതിൻ്റെ നീളവും ഉയരവും വീതിയും ആഴവും ഒന്നും നമുക്ക് അളക്കാൻ കഴിയത്തില്ല. അത്രമാത്രം വിസ്തീർണമാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ ബൈബിളിൽ ആദ്യയോടെ അന്തം വായിച്ചാൽ കർത്താവിൻ്റെ മനസ്സലിവ് കാണാൻ കഴിയും. ജനിസിസിൽ നമ്മൾ കാണുന്നുണ്ട് ആദവും ഔവയും. അവർ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചു. അവർ തിന്നരുതെന്ന് പറഞ്ഞ ആ പഴമെടുത്ത് തിന്നു. അവരുടെ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അവരറിഞ്ഞു. എന്നാൽ യേശു എന്തോ ചെയ്തു, അവരെ അവിടെ നിന്ന് പുറത്താക്കി, ഏദനിൽ നിന്ന്. പക്ഷേ പുറത്താക്കുന്നതിന് മുമ്പ് തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചിട്ടാണ് അവരെ വെളിയിൽ വിടുന്നത്. അവരെ അകത്ത് അവിടെ വീണ്ടും പാർപ്പിച്ചാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി അവർ തിന്ന് എന്നേക്കും ജീവിപ്പാനിടയായിത്തീരും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് കർത്താവ് അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി. നഗ്നരായിട്ടല്ല വിടുന്നത്, അതിനൊക്കെ ഒത്തിരി മർമ്മങ്ങളുണ്ട്, എനിക്കത് ഒന്നും പറയാനൊന്നും അറിയത്തില്ല. തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചിട്ടാണ് അവരെ അവിടെ ഒന്ന് പുറത്താക്കുന്നത്. അതുപോലെ ലവോദിക്യാ സഭയിലേക്ക് നാം വരുമ്പോൾ സഭ പറയുന്നുണ്ട്, ഞാൻ സമ്പന്നനാ, ധനവാനാ, എനിക്കൊന്നിനും മുട്ടില്ല എന്തു പറയുന്ന സഭയോട് പറയാണ്, നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ചെയ്യണം, എന്നാലേ നിങ്ങൾ ധനവാനാകത്തുള്ളൂ. അവിടെ കർത്താവ് വാതുക്കൽ നിന്ന് മുട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലവോദിക്യ സഭയുടെ വാതുക്കൽ നിന്ന് കർത്താവ് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയവാതുക്കൽ നിന്ന് മുട്ടുന്നു. എത്രയോ വർഷങ്ങളായി ദൈവം നമ്മെ വിളിക്കുന്നു. ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമുക്ക് ജീവിതം, നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് വേർതിരിച്ച് ഏൽപ്പിച്ച് കൊടുത്താൽ ലഭിക്കുന്ന അനുഗ്രഹം വലിയതാണ്, വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മുടെ ഹൃദയവാതുക്കൽ നിന്ന് മുട്ടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ അനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മ നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും അത് നന്മയായിട്ട് തീരും. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കൃപയോടുകൂടിയതാകട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കരുത്, അവരുടെ മുൻപോട്ടുള്ള ഗമനത്തെ ഇല്ലാതാക്കരുത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, കൃപയോടുകൂടിയ വാക്കുകൾ പറയാനിടയാകണം. നമ്മുടെ രോഗത്തിലും നമ്മുടെ പ്രയാസങ്ങളിലും കഷ്ടതകളിലെല്ലാം നമ്മുടെ വലിയവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം തന്നതിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനോടും ജോർജ് കുട്ടിയോടും സീനിയേഴ്സിനോടൊക്കെയുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.